എആർഎൻ ന്യൂസ് സെന്ററിൽ നിന്നും വാർത്തകളുമായി ഫസ്ലോ. ഡൽഹിയിൽ കേന്ദ്ര സർക്കാർ പാസാക്കിയ നിയമങ്ങൾക്കെതിരെ സമരം ചെയ്യുന്ന കർഷകർക്ക് റിപ്പബ്ലിക് ദിനത്തിൽ ട്രാക്ടർ റാലിക്ക് ഡൽഹി പോലീസ് ഉപാധികളോട് അനുമതി നൽകി. ട്രാക്ടർ റാലിയുടെ റൂട്ട് മാപ്പ് സമരക്കാർ നേരത്തെ ഡൽഹി പോലീസിന് സമർപ്പിച്ചിരുന്നു. പ്രതിഷേധക്കാർക്ക് റിപ്പബ്ലിക് ദിനത്തിൽ ഡൽഹിയിൽ പ്രവേശിക്കാം. എന്നാൽ റിപ്പബ്ലിക് ദിന പരേഡിന് തടസ്സമുണ്ടാക്കരുത്. രാജ്പഥിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡ് അവസാനിച്ചതിനുശേഷം മാത്രമേ ട്രാക്ടർ റാലി നടത്താൻ പാടുള്ളൂ എന്നിങ്ങനെയാണ് ഡൽഹി പോലീസ് മുന്നോട്ട് വച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ. റിപ്പബ്ലിക് ദിനത്തിൽ രാജ്യ തലസ്ഥാനത്ത് കർഷകർ ട്രാക്ടർ റാലി സംഘടിപ്പിക്കുന്നത് ദേശീയ അപമാനമാണെന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ സുപ്രീംകോടതിയെ ബോധിപ്പിച്ചിരുന്നു. എന്നാൽ ട്രാക്ടർ റാലി തടയാനാകില്ല എന്നായിരുന്നു സുപ്രീംകോടതിയുടെ നിലപാട്. ഇക്കാര്യത്തിൽ ക്രമസമാധാന ചുമതലയുടെ ഡൽഹി പോലീസിന് തീരുമാനം കൈക്കൊള്ളാമെന്നായിരുന്നു സുപ്രീംകോടതി പ്രതികരിച്ചിരുന്നത്. വോട്ടർ തിരിച്ചറിയൽ കാർഡ് പൌരന്മാർക്ക് ഡൌൺലോഡ് ചെയ്ത് സൂക്ഷിക്കാമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ജനുവരി 25 തിങ്കളാഴ്ചയാണ് പുതിയ സംവിധാനം കേന്ദ്ര നിയമവകുപ്പ് മന്ത്രി രവിശങ്കർ പ്രസാദ് പുറത്തിറക്കുക. ഓൺലൈനിൽ നിന്ന് PDF ഫോർമാറ്റിൽ ഡൌൺലോഡ് ചെയ്യാവുന്ന വോട്ടർ തിരിച്ചറിയൽ കാർഡ് ആയിരിക്കും ഇനിയുണ്ടാവുകയെന്ന് കേന്ദ്ര സർക്കാർ സൂചിപ്പിച്ചു. പുതിയ 5 വോട്ടർമാർക്ക് ഇ വോട്ടർ ID കാർഡ് നൽകിയാണ് മന്ത്രി ഇ എപിക് പരിപാടി ഉദ്ഘാടനം ചെയ്യുകയെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. സോളാർ ലൈംഗിക പീഡന കേസ് CBIക്ക് വിട്ടുകൊണ്ട് കേരള സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. പരാതിക്കാരി മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് അന്വേഷണം CBIക്ക് കൈമാറുന്നതെന്ന് സംസ്ഥാന സർക്കാർ പറയുന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, കോൺഗ്രസ് നേതാക്കളായ KC വേണുഗോപാൽ, AP അനിൽകുമാർ, അടൂർ പ്രകാശ്, ഹൈബി ഈഡൻ, BJP നേതാവ് AP അബ്ദുള്ളക്കുട്ടി എന്നിവർക്കെതിരെയുള്ള കേസിന്റെ അന്വേഷണമാണ് സംസ്ഥാന സർക്കാർ CBIക്ക് വിട്ടത്. 2018 ഒക്ടോബറിലായിരുന്നു ഉമ്മൻചാണ്ടി, KC വേണുഗോപാൽ, ഹൈബി ഈഡൻ എന്നിവർക്കെതിരെ സോളാർ കേസ് പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തത്. തുടർന്ന് മുൻമന്ത്രിമാരായ AP അനിൽകുമാർ, അടൂർ പ്രകാശ്, അനിൽകുമാറിന്റെ പ്രൈവറ്റ് സെക്രട്ടറി സഹദുള്ള എന്നിവർക്കെതിരെയും പീഡന കേസ് ചുമത്തി. മന്ത്രിമാരുടെ ഔദ്യോഗിക വസതികളിലും MLA ഹോസ്റ്റലിലും ഹോട്ടലിലും വെച്ച് പീഡിപ്പിച്ചുവെന്നായിരുന്നു പരാതിക്കാരി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നത്. അതേസമയം സോളാർ പീഡനക്കേസിൽ ഏതന്വേഷണവും നേരിടാൻ തയ്യാറാണ്, എന്നാൽ ഇതിനെതിരെ നിയമ നടപടിക്ക് പോകില്ല എന്നായിരുന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആദ്യ പ്രതികരണം. സോളാർ പീഡനക്കേസ് CBIക്ക് വിട്ട സംസ്ഥാന സർക്കാരിനെതിരെ യൂത്ത് കോൺഗ്രസ് ഇന്ന് തിരുവനന്തപുരത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചു. സർക്കാർ നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയും ചെയ്തു. തിരുവനന്തപുരം കിളിമാനൂർ പുല്ലയിൽ തേനീച്ച കുത്തേറ്റ് ഒരാൾ മരിച്ചു. 36 പേർക്കാണ് പരിക്കേറ്റത്. പുല്ലയിൽ മൊട്ടലുവിള രേവതി ഭവനിൽ വി ബാബുവാണ് മരിച്ചത്. മൊട്ടലുവിള വാട്ടർ ടാങ്കിന് സമീപം മരത്തിന് മുകളിലുണ്ടായിരുന്ന തേനീച്ചക്കൂട് ഇളകിയതിനെ തുടർന്ന് ഇന്ന് രാവിലെയാണ് തേനീച്ചകൾ പ്രദേശവാസികളെ ആക്രമിച്ചത്. ഇതുവഴി പോയ ഇരുചക്ര വാഹനയാത്രക്കാർക്കും തേനീച്ച കുത്തേറ്റു. വൈകിട്ട് 3 മണിയോടെ വീണ്ടും തേനീച്ചകളുടെ ആക്രമണത്തിൽ കൂടുതൽ പേർക്ക് പരിക്കേറ്റു. ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തിയാണ് നാട്ടുകാരെ പിന്നീട് സുരക്ഷിത മേഖലകളിലേക്ക് മാറ്റിയത്. പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയെ നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുറത്താക്കി. നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിലെ വിമത വിഭാഗം ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനം. ശർമ്മ ഒലിയുടെ പാർട്ടി അംഗത്വം റദ്ദാക്കിയതായും നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു വിഭാഗം അറിയിച്ചു. വയനാട് മേപ്പാടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വിനോദസഞ്ചാരിയായ വനിത കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിൽ മേപ്പാടിയിലെ സ്ഥാപനത്തിന് സ്റ്റോപ്പ് മെമ്മോ നൽകാൻ സർക്കാർ തീരുമാനിച്ചു. ഔട്ട്ഡോർ സ്റ്റേക്ക് മാർഗരേഖ തയ്യാറാക്കുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ഇത് സംബന്ധിച്ച് അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിക്കാണ് നിർദ്ദേശം നൽകുന്നത്. ടെന്റുകളുടെ പ്രവർത്തനം അനധികൃതമാണെന്ന് കണ്ടെത്തിയതോടെയാണ് സർക്കാർ നടപടി. പ്രദേശത്ത് നേരിട്ടെത്തിയ കലക്ടർക്കും സംഘത്തിനും നിയമലംഘനങ്ങൾ ബോധ്യപ്പെട്ടിരുന്നു. ഇന്നലെ രാത്രിയാണ് കണ്ണൂർ സ്വദേശിനി ഷഹാന കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചത്. 10 വർഷത്തിനിടെ കേരളത്തിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ കുറവ് രേഖപ്പെടുത്തി. 2019 2012 കേസാണ് 2020 കുറഞ്ഞത്. കോവിഡും ലോക്ഡൌണുമാണ് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ കുറവ് വരുത്താനുള്ള പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. 51st ഇന്ത്യൻ ദേശീയ ചലച്ചിത്രമേള ഗോവയിൽ സമാപിച്ചു. ഡെൻമാർക്കിൽ നിന്നുള്ള ഇൻ ടു ദ ഡാർക്ക്നെസ് മികച്ച സിനിമയ്ക്കുള്ള സുവർണ മയൂരം നേടി. ആന്റോൻ റഫേനാണ് സിനിമയുടെ സംവിധായകൻ. മികച്ച സംവിധായകനുള്ള രജത മയൂരം പുരസ്കാരം ദ സൈലന്റ് ഫോറസ്റ്റ് എന്ന തായ്വനീസ് സിനിമയിലൂടെ കോച്ചൻ നിയൻ സ്വന്തമാക്കി. ഇതേ സിനിമയിലെ അഭിനയത്തിന് ഷോൺ ലിയോ മികച്ച നടനുള്ള പുരസ്കാരം നേടി. ഐ നെവർ ക്രൈ എന്ന സിനിമയിലെ അഭിനയത്തിന് സോഫിയ സ്റ്റെവയാണ് മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. യുഎഇയിൽ ഇന്ന് 3579 കോവിഡ് പോസിറ്റീവ് കേസാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം 4166 പേരുടെ അസുഖം ഭേദമായി. 9 മരണം കൂടി സംഭവിച്ചതോടെ യുഎഇയിലെ കോവിഡ് മരണസംഖ്യ 792 ആയി ഉയർന്നു. കേരളത്തിൽ ഇന്ന് 6036 പേർക്കാണ് കോവിഡ് പോസിറ്റീവായിട്ടുള്ളത്. സംസ്ഥാനത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 12.48 ആണ്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 74 പേർ കേരളത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 5451 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചിട്ടുള്ളത്. 42 ആരോഗ്യ പ്രവർത്തകർക്കും സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. അതേസമയം 469 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. യുകെയിൽ നിന്ന് വന്ന ആർക്കും തന്നെ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടില്ലെന്നും ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകളിലുണ്ട്. ഇന്ന് കൂടുതൽ പോസിറ്റീവ് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ജില്ല എറണാകുളമാണ്. എറണാകുളത്ത് 822, കോഴിക്കോട് 763, കോട്ടയം 622, കൊല്ലം 543, പത്തനംതിട്ട 458, തൃശൂരിൽ 436, മലപ്പുറം 403, തിരുവനന്തപുരം 399, കണ്ണൂരിൽ 362, ഇടുക്കിയിൽ 320, വയനാട് 292, ആലപ്പുഴയിൽ 284, പാലക്കാട് 208, കാസർഗോഡ് 124 എന്നിങ്ങനെയാണ് കോവിഡ് ബാധിതരുടെ ഇന്നത്തെ ജില്ല തിരിച്ചുള്ള കണക്ക്. അതേസമയം 20 പേർ കൂടി മരിച്ചതോടെ കേരളത്തിലെ കോവിഡ് മരണസംഖ്യ 3607 ആയി ഉയരുകയും ചെയ്തു. ഇന്ത്യയിൽ പ്രതിദിനം റിപ്പോർട്ട് ചെയ്യുന്ന കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ കേരളം ഇപ്പോൾ 1st സ്ഥാനത്താണ്. കഴിഞ്ഞ 5 ദിവസമായി പ്രതിദിന രോഗികളുടെ എണ്ണം കേരളത്തിൽ 6000 മുകളിലാണ്. ഏറ്റവും കൂടുതൽ പേർക്ക് നേരത്തെ രോഗബാധ റിപ്പോർട്ട് ചെയ്തിരുന്ന മഹാരാഷ്ട്രയിൽ ഇപ്പോൾ ഓരോ ദിവസവും 3000 താഴെ പോസിറ്റീവ് കേസ് മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഇന്ത്യയിൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത് 14849 പേർക്കാണ്. അതേസമയം 15948 പേർക്ക് 24 മണിക്കൂറിനിടെ രോഗമുക്തി സാധ്യമായിട്ടുണ്ട്. 155 മരണം റിപ്പോർട്ട് ചെയ്യുന്നതോടെ ഇന്ത്യയിൽ ആകെ കോവിഡ് മരണസംഖ്യ 153339 ആയി ഉയരുകയും ചെയ്തു. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് നടന്ന ആദ്യ മത്സരത്തിൽ ജംഷഡ്പൂർ എഫ് സി ഹൈദരാബാദ് എഫ് സിയെ സമനിലയിൽ തളച്ചു. ഇന്നത്തെ രണ്ടാം മത്സരവും സമനിലയിലാണ് കലാശിച്ചത്. ബംഗളൂരു ഒഡീഷ മത്സരമാണ് സമനിലയിൽ പിരിഞ്ഞത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. കൂടുതൽ വാർത്തകൾ നാളെ രാവിലെ 7 മണിക്ക്.